ദീനിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ അത് ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊക്കെ തന്നെ സുപരിചിതമായിട്ടുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളിലൊക്കെ തന്നെ പരാമർശിക്കാറുണ്ടായിരുന്ന ഹദീസ് ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും ചുവക്കും, അദ്ദേഹത്തിന്റെ ശബ്ദം ഉയരും, അദ്ദേഹത്തിന്റെ ദേഷ്യം കഠിനമായി ദേഷ്യപ്പെടും. ഒരു സേനാനായകനെ പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, അമ്മാ ബഅദ് ഫൈന ഖൈറുൽ ഹദീസ് കിതാബുള്ളാഹ്, ഏറ്റവും നല്ല സംസാരം എന്നുള്ളത് അല്ലാഹുവിന്റെ കിതാബാണ്. വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദിൻ, ഏറ്റവും നല്ല ഹുദ അത് മുഹമ്മദിന്റെ ഹുദയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദയാണ്, ആ മാർഗമാണ്. വശറുൽ ഉമൂരി മുഹ്ദസാത്തുഹ, കാര്യങ്ങളിൽ ഏറ്റവും ഷർറായത്, ഏറ്റവും മോശമായത് ഏതാണ്? മുഹ്ദസാത്തുകളാണ്, അതായത് ദീനിൽ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, ദീനിൽ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന എല്ലാ ബിദ്അത്തുകളും, എല്ലാ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളും അത് ളലാലത്താണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആ മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, ഏറ്റവും നല്ല ചര്യ, ഏറ്റവും നല്ല മാർഗം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, മാർഗമാണ്. അതേപോലെ തന്നെ കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് അത് ദീനിൽ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന എല്ലാ വിദഗ്ധകളും അത് ലലാലത്തുകളാണ്. ഇതേപോലെ തന്നെ ഇർബാദ് ബിനു സാരിയ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ള ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുമായിട്ട് നമസ്കരിച്ചു, പിന്നീട് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നു, എന്നിട്ട് സാരസമ്പൂർണമായിട്ടുള്ള ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകി. വിടവാങ്ങുന്ന ഒരാൾ നൽകുന്ന ഉപദേശത്തെ പോലെ ഗൌരവമായ ഒരു വസീയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് ഞങ്ങളോട് കരാർ ചെയ്യാനുള്ളത്, എന്താണ് ഞങ്ങൾക്ക് നൽകാനുള്ള വസീയത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹി വസ്സമഇ വത്തഅ വഇൻ അബ്ദൻ ഹബശിയൻ, നിങ്ങൾക്ക് സംഉം തഅത്തും ഉണ്ടാകണം. ഒരു അബിസീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ അമീറായിട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സംഉം തഅത്തും ഉണ്ടാകണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഫൈന്നഹു മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കും ഒരുപാട് ഇഖ്തിലാഫുകൾ കാണും, ധാരാളം ഇഖ്തിലാഫുകൾ കാണും. ഫഅലൈക്കും ബിസ്സുന്നത്തി വസുന്നത്തിൽ ഖുലഫായിൽ മഹ്ദിയീന റാഷിദീന, അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഒരുപാട് ഖിലാഫുകൾ ഉണ്ടാകുന്ന ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്റെ സുന്നത്തും സച്ചരിതരായ സന്മാർഗചര്യകളായ എന്റെ ഖുലഫാക്കളുടെ ആ ചര്യയും തമസ്സക്കു ബിഹ വഅല്ലു അലൈഹ ബിൻ നവാജിദി, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണം. എന്നിട്ട് പറഞ്ഞു, വഅയ്യാക്കും വമഹദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കേണ്ടത് മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെയാണ്. ഫഇന്നകുല്ല മുഹദസത്തിൻ ബിദഅ, മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതെന്താണ്? അത് ബിദഅത്താണ്. വകുല്ലു ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തുകളും എന്താണ്? അത് ളലാലത്താണ്. നസായിന്റെ റിപ്പോർട്ടിൽ കാണാ, വക്കുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തുകളും അത് നരകത്തിലാണ് എന്ന് കാണാം. ഇത്തരത്തിലുള്ള ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദഅത്തുകളെക്കുറിച്ച് താക്കീത് ചെയ്തു. മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അതൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓവർടേക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ, അവർക്ക് കർമ്മങ്ങൾ ചെയ്തത് പോരാ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മങ്ങൾ അമലുകൾ ചെയ്തതിനേക്കാൾ, ഇബാദത്തുകൾ ചെയ്തതിനേക്കാൾ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമെന്നുള്ള ചില തീരുമാനങ്ങളൊക്കെ ചില ആളുകൾ എടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശക്തമായി താക്കീത് ചെയ്ത സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. അപ്പോൾ ഇത്രത്തോളം ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത സംഭവമാണ്, കാര്യമാണ് ബിദ്അത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലയോ അക്മൽത്തിലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളിയതുലക്കും ഇസ്ലാമ ദീന എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി വളരെ പ്രസിദ്ധമാണ്. ഏതാണ്ട് ഈ ബിദഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഹദീസുകളിലൊക്കെ തന്നെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ അതിന്റെ തഫ്സീറിൽ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല ഇബ്നുൽ മാജിശൂൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ മാജിശൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സമിഅ്തു മാലിക്കൻ യഖൂലു, മാലിക് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ, ഒരാൾ ഇസ്ലാമിൽ ഒരു ബിദഅത്ത് ഉണ്ടാക്കി, ദീനിൽ ഒരാളൊരു പുതിയ കാര്യമുണ്ടാക്കി, യറാഹ ഹസന, അതിനവൻ നല്ലതായിട്ട് കണ്ടു, അതേതുമാകട്ടെ, നമസ്കാരമാകാം, നോമ്പാകാം, ദിക്റാകാം, അത് ഏത് രൂപത്തിലുള്ള കർമ്മങ്ങളാകട്ടെ. എന്നിട്ട് അതിനെ അവൻ നല്ലതായിട്ട് കണ്ടു. വളരെയധികം ശ്രദ്ധിക്കേണ്ട മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമാണിത്. ഇങ്ങനെ ദീനിൽ പുതിയതായിട്ടൊരു കാര്യം ഉണ്ടാക്കുക, എന്നിട്ട് അതിനവൻ നല്ലതായിട്ട് കാണുന്നു. സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അങ്ങനെ ഒരാൾ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ വാദിച്ചത്. ലിയന്നല്ലാഹ യഖൂലു അല്യവും അക്മൽതുലക്കും ദീനക്കും വായിദയിലെ മൂന്നാമത്തെ ആയത്ത്. കാരണം അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞത് എന്താ? കിതാബിൽ പറഞ്ഞത് ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നാണല്ലോ അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം ഒരാൾ ദീനിൽ പുതിയതായിട്ടുണ്ടാക്കി, എന്നിട്ട് അതിനെ നല്ലതായിട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് അവന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. കാരണം ഇത്ര നല്ലൊരു കാര്യമുണ്ടായിട്ട് അള്ളാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചു തരാതെ പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നതാണ് അവൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫമാലം യകുന്യവുമായി ദീനൻ ഫലാ യകൂനു ലൗമദീന. അതുകൊണ്ട് അന്നത്തെ ദിവസം മതമല്ലാത്തത് ഇന്നും മതമല്ല. അദ്ദേഹം വിശദീകരിക്കുകയാണ്, അന്നത്തെ ദിവസം മതമല്ലാത്തത് ഇന്നും മതമല്ല. അപ്പൊ ഇത്രത്തോളം ഗൗരവത്തോടു കൂടിയിട്ടായിരുന്നു മുൻഗാമികളായ ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ സ്വഹാബത്ത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നു. നമ്മുടെ സലഫുകളായ ആളുകൾ അതിനെക്കുറിച്ച് ധാരാളം സംസാരിച്ചു. ബിദഅത്തുകളെ നിങ്ങൾ പേടിക്കണം. അങ്ങനെ ആരെങ്കിലും ഒരാളെ ബിദഅത്ത് മതത്തിൽ ഉണ്ടാക്കിയാൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും, അത് സ്വലാത്താകാം, സൗമാകാം, അതല്ലാത്തതാകാം, ഇസ്ലാമിലെ ഏത് ഇബാദത്തുകളും ആകാം, എന്നിട്ട് അവൻ അതിനെ നല്ലതായി കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച റിസാലത്തില് വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ വാദിക്കുന്നത്. ആ ബിദഅത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ലതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ ഇബാദത്ത് ചെയ്യുന്ന ആള് വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ് അയാൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മാലിക് ബിൻ അനസ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇതേപോലെ തന്നെ സഹാബത്ത് ഈ വിഷയം എത്രത്തോളം ഗൗരവത്തിൽ കണ്ടു എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചരിത്രത്തിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നാഫിഉ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, അന്ന റജുലൻ അതസ ഇലാ ജൻബി ഇബ്നു ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുന്റെ അടുത്തുള്ള ഒരാൾ തുമ്മി, അയാൾ തുമ്മി, ഫഖാല അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. തുമ്മിയതിനു ശേഷം അയാൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ, അള്ളാഹുവിനാവുന്ന എല്ലാ സർവസ്തുതികളും, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ പേരിൽ സലാം ഉണ്ടാകട്ടെ എന്ന് അയാൾ പറഞ്ഞു. ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വാന ഖൂലു അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ, അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ എന്നുള്ളത് ഞാനും പറയാറുണ്ട്, ഞാനും പറയുന്നു. വലൈസ ഹക്കദ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഇപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഞാനും അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്, ഞാനും റസൂലുള്ളാഹിന്റെ പേരിൽ സലാം ഉണ്ടാകട്ടെ എന്ന് പറയാറുണ്ട്, പക്ഷെ ഇപ്രകാരം അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തുമ്മിയതിനു ശേഷം റസൂലുള്ളാഹിന്റെ പേരിൽ സലാം പറയാൻ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് വേണം, റസൂലുള്ളാഹിന്റെ പേരിൽ സലാം വേണം, പക്ഷേ തുമ്മിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അല്ലമന അന്നഖൂല, എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലമന അന്നഖൂല, നമ്മളോട് ഇങ്ങനെ പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാ അല്ലെങ്കിൽ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഈ ഹദീസ് തിർമിദി ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസനാക്കിയിട്ടുള്ള ഹദീസാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയാനാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലണ്ടേ? റസൂലുള്ളാഹിന്റെ പേരിൽ സലാം ചൊല്ലണ്ടേ? ഇതൊക്കെ തന്നെ ഒരാൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അത് ഏത് സന്ദർഭത്തിലാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അവിടെ അത് ചെല്ലണം. ഏത് സന്ദർഭത്തിലാണ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? അവിടെ ആ കാര്യം ചെയ്യണം. അതല്ലാതെ നമുക്ക് നല്ലതാണ് എന്നുള്ള തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് കാര്യം ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് നല്ലതല്ലേ എന്ന് പറയാൻ പാടുണ്ടോ? എന്നിട്ട് അത് ദിക്റല്ലേ എന്ന് പറയാൻ പാടുണ്ടോ? അത് ദുആല്ലേ എന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരാൾ ഒരു കാര്യം ചെയ്താൽ അതിന് ഖുർആനിലോ ഹദീസിലോ തെളിവില്ലെങ്കിൽ, നേരത്തെ മാലിക് ബിൻ അനസ് പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിവായത്തിൽ കാണാം. അന്നഹു റഅ റജുലൻ യുസല്ലി ബഅദ തുലൂഇൽ ഫജ്രി അക്സറ മിൻ റകഅതൈൻ യുക്സിറു ഫീഹാ അർറുകുഉ വസ്സുജൂദ്. ആരാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി? അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഒരാള് ഫജറിന് ശേഷം തുലോവിൽ പ്രഭാതോദയത്തിന് ശേഷം ഒരാൾ രണ്ട് റക്കായത്തിനേക്കാൾ കൂടുതൽ നമസ്കരിക്കുകയാണ്, ആ നമസ്കാരത്തിൽ അയാൾ റുക്കുഉം സുജൂദും വർദ്ധിപ്പിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്, അയാളെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അയാളെ റുക്കുഉകൾ അധികരിപ്പിക്കുന്നുണ്ട്, സുജൂദുകൾ അധികരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ നമസ്കരിക്കുന്നത് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടു. ഫനഹാഹു, അദ്ദേഹം അതിനെ വിരോധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നിസ്കരിക്കരുതെന്ന് പറഞ്ഞു. ഖാല യാ അബാ മുഹമ്മദ്, ആ നിസ്കരിച്ച ആൾ ചോദിച്ചു, അല്ലയോ അബു മുഹമ്മദ്, യുഅദ്ദിബുനി അല്ലാഹു അലാ സ്വലാത്തി, നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. ദിക്ര ചെല്ലുന്നതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുമോ, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുമോ, നോമ്പ് നോറ്റതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുമോ? ഇയാളും ഇതേ ചോദ്യം ചോദിച്ചു. എന്ത്? യുഅദ്ദിബുനി അല്ലാഹു അലാ സ്വലാത്തി, ഞാൻ നിസ്കരിക്കല്ലേ, ഞാൻ സുന്നത്ത് നിസ്കരിക്കല്ലേ ചെയ്യുന്നത്, ദീർഘമായിട്ട് റുക്കുഉ ചെയ്യുന്നു, ദീർഘമായിട്ട് സുജൂദ് ചെയ്യുന്നു, അപ്പൊ എങ്ങനെ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുകയോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ബിദഅത്തുകളെ നമ്മൾ എതിർക്കുമ്പോൾ അഹ്ലു സുന്നത്തിന്റെ ആളുകൾക്ക് നേരെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നോമ്പ് നോറ്റതിന്റെ പേരിൽ അള്ളാഹു നരകത്തിലേക്ക് ഇടോ? നിസ്കരിച്ചതിന്റെ പേരിൽ ഞങ്ങൾ നിസ്കരിക്കല്ലേ, ഞങ്ങൾ നോമ്പോൽക്കല്ലേ, ഞങ്ങൾ സ്വലാത്തില്ലല്ലേ, അല്ലേ? നേരത്തെ ഇവനും പറഞ്ഞു, അള്ളാഹു അനുവിന്റെ ആ സംഭവത്തിൽ നമ്മൾ കേട്ടു, തുമ്പിയതിനു ശേഷം സലാം പറഞ്ഞതിനെ എതിർത്ത ആ സംഭവം നമ്മൾ കേട്ടു. അപ്പൊ ഇതിനൊക്കെ എതിർക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുകയോ? ഇയാളും ഇതേ ചോദ്യം. ഖാല സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ, നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല. വലാക്കിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, അശേ റസൂലുള്ളാഹിന്റെ സുന്നത്തിന്, റസൂലുള്ളാഹ കൊണ്ടുവന്ന ചര്യയ്ക്ക് നീ എതിരായി. കാരണം ഈ സമയത്ത് ഈ രൂപത്തിൽ ഇങ്ങനെ ദീർഘമായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യയിൽപ്പെട്ടതല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് നീ എതിരാവുന്നു, ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്തിന് ഖിലാഫാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്തതിന് അള്ളാഹു നിന്നെ ശിക്ഷിക്കും. ഈ മറുപടിയാണ് ആര് കൊടുക്കുന്നത്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്നത്. ഈ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വളരെ മനോഹരമായിട്ടുള്ള ചില വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹാദാ മിൻ ബദാഇ അജ്വിബത്തി സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി തആല, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനോഹരമായൊരു മറുപടിയാണിത്, മനോഹരമായൊരു ഉത്തരമാണ് അദ്ദേഹം കൊടുത്തത്. വഹുവ സിലാഹുൻ ഖവിയുൻ അലൽ മുബ്തദിയ, മുബ്തദിയങ്ങൾക്കുള്ള ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് അദ്ദേഹത്തിന്റെ ഈ മറുപടി, അദ്ദേഹത്തിന്റെ ഈ നിരീക്ഷണം, അദ്ദേഹത്തിന്റെ ഈ രീതി ഇന്നത്തെ ബിദഅത്ത് ചെയ്യുന്ന ആളുകൾക്ക് നേരെയുള്ള മൂർച്ചയുള്ള ശക്തമായൊരു ആയുധമാണ്. അവരെന്താ ഇന്നത്തെ മുബ്തദിയങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ലദീന യസ്തഹ്സിനൂന കസീറൻ മിനൽ ബിദഅ ബിഇസ്മി അന്നഹാ ദിക്റും വസ്സലാത്ത്, ഒരുപാട് ബിദഅത്തുകൾ അവർ ന്യായീകരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? അതൊക്കെ ദിക്റാണ്, അതൊക്കെ സ്വലാത്താണ്, അതൊക്കെ ദിക്റാണ്, അതൊക്കെ നമസ്കാരമാണ്, അങ്ങനെ അതിനെ നല്ലതായി കണ്ടിട്ട് അപ്പൊ അത് ദിക്റല്ലേ നിസ്കാരല്ലേ എന്ന് പറഞ്ഞിട്ടാണ്, ആ പേരും പറഞ്ഞിട്ടാണ് ഇന്നത്തെ മുബ്തദീങ്ങൾ അവർ ചെയ്യുന്ന അമലുകളെ ഇബാദാത്തുകളെ പിന്നെ ന്യായീകരിക്കുന്നതും നല്ലതായി കാണുന്നതും. തുമ്മയുൻ കിറുവിന് അല അഹ്ലി സുന്ന ഇൻകാരനതാലിക്ക അലേഹ്യം, പിന്നീട് അവരെന്ത് ചെയ്യും? അവരാ ചെയ്തതിനെ നമ്മൾ എതിർത്തതിന്റെ പേരിൽ അഹ്ലി സുന്നയെ അവരെതിർക്കും. വയത്തഹിമൂനഹും ബിഅന്നഹും യുൻകിറൂന അദ്-ദിക്റ വസ്സലാത, അഹ്ലി സുന്നയെ അവർ ആക്ഷേപിക്കും, അവർ തെറ്റിദ്ധരിക്കും. അവരെന്ത് പറയും? ഈ ആളുകൾ, അതായത് നമ്മളെ ഈ അവർ ചെയ്യുന്ന വിദഅത്തുകളെ നമ്മൾ എതിർത്താൽ അവരെന്ത് പറയും? ഈ ആളുകൾ ദിക്റിനെ എതിർക്കുന്നവരാണ്, ഈ ആളുകൾ നിസ്കാരത്തെ എതിർക്കുന്നവരാണ് എന്നവര് പിന്നെ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും എന്നുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്യും. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിയുടെ വാചകം എത്ര സത്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് മൗലീദ് ആഘോഷത്തെ എതിർക്കുമ്പോൾ, അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള വിദഅത്തുകൾ എതിർക്കുമ്പോൾ, ഏതൊക്കെ പേരിലാണെന്ന് വിദഅത്തുകൾ, സർവരംഗത്തും വിദഅത്തുകളാണ്, നമസ്കാരത്തിലെ വിദഅത്തുകളാണ്, നോമ്പിലെ വിദഅത്തുകളാണ്, പഠിപ്പിക്കാത്ത നിസ്കാരങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നോമ്പുകൾ, ആചാരങ്ങൾ, അനാചാരങ്ങൾ, ഒരു വീട്ടിൽ മരിച്ചാൽ ഈ രൂപത്തിലുള്ള വിദഅത്ത്, അങ്ങനെ എല്ലാ രംഗത്തും വിദഅത്തുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എതിർത്താൽ എന്ത് പറയും? ഇവർ സ്വലാത്തിനെ എതിർക്കുന്ന ആളുകളാണ്, ഇവർ നമസ്കാരത്തെ എതിർക്കുന്ന ആളുകളാണ്, ഇവർ ദിക്റിനെ എതിർക്കുന്ന ആളുകളാണ്, ഇവർ അതിനെതിർക്കുന്ന ആളുകളാണ്. അപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാചകത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അഹ്ലുസുന്നയുടെ ആളുകള് അവര് ചെയ്യുന്ന ഈ വിദഅത്തുകൾ എതിർക്കുമ്പോൾ അവരെന്ത് പറയും? ഇവര് ദിക്റിനെ എതിർക്കുന്ന ആളുകളാണ്, ഒരു സ്വലാത്തിനെ എതിർക്കുന്ന ആളുകളാണ്. എന്നിട്ട് അൽബാനി പറയുന്നു, വഹും ഫിൽ ഹഖീഖത്തി ഇന്നമാ യുൻകിറൂന ഖിലാഫഹും ലിസ്സുന്ന ഫി ദിക്രി വസ്സലാത്തി വനഹ്വി ദാലിക. എന്നാൽ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ ചെയ്യുന്നത് എന്താണ്? ഈ സുന്നത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെയാണ്, ഇത്തരത്തിലുള്ള നിസ്കാരങ്ങളെയും ദിക്റുകളെയുമാണ്. ഏത്? സയ്യിദ് ഇബ്നു സയ്യിബ് എതിർത്തത് അവരുടെ നിസ്കാരത്തെ അല്ലേ? ഇത്തരത്തിൽ ആ നിസ്കാരത്തിന് എന്താ കുഴപ്പം? ആ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ സമയത്ത് അങ്ങനെ രീതിയിൽ അത്തരത്തിലുള്ള നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല. നിസ്കാരം എന്നുള്ളത് ഷറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിന് ചില പ്രത്യേകമായ രീതികളുണ്ട്, നിയമങ്ങളുണ്ട്, ഷുറൂത്തുകളുണ്ട്, കാര്യങ്ങളുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ട സന്ദർഭത്തിലും സമയത്തിലുമായിരിക്കണം അത് നിർവഹിക്കേണ്ടത്. അതല്ലാത്ത രൂപത്തിൽ പ്രത്യേകമായ രീതിയും രൂപവും വണ്ണവും എണ്ണവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വിദഅത്തായിട്ട് തീരുകയാണ്. അപ്പൊ ഇതേ രീതി തന്നെയാണ് അഹ്ലു സുന്നത്തിന്റെ ആളുകൾ ചെയ്യുന്നത്. വിദഅത്തുകാർ വിദഅത്ത് ചെയ്യുമ്പോൾ അത് വിദഅത്താണ് നമ്മൾ പറയും, അത് സുന്നത്തിനെതിരാണെന്ന് നമ്മൾ പറയും, അത് മുഅദസാത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ പറയും. അപ്പൊ ഇതാണ്. അതല്ലാതെ നമ്മൾ യഥാർത്ഥത്തിൽ ദിക്റിനെയും സ്വലാത്തിനെയും ഒന്നും എതിർക്കുന്നില്ല. ഇത് ഇർവാഖുൽ അലിയിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം, ചരിത്രത്തിൽ കാണാം. ഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇത്തബിഉ ആസാറനാ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാണ്, ഇത്തബിഉ ആസാറനാ, നിങ്ങൾ ഞങ്ങളുടെ ആസാറുകൾ പിൻപറ്റുക. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറഞ്ഞല്ലോ, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീന അൽ മഹ്ദീന. നേരത്തെ പറഞ്ഞ ഹദീസിലും പറഞ്ഞല്ലോ, നിങ്ങൾ ഞങ്ങളുടെ ആസാറുകൾ പിൻപറ്റുക. വലാ തബ്തദിഉ, നിങ്ങൾ ദീനിൽ ബിദഅത്തുകൾ ഉണ്ടാക്കരുത്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു വിദഅത്തും, അത് പിന്നെ അഖീദാപരമായിട്ടുള്ള വിദഅത്തുകളുണ്ട്, അത് ഇബാദാത്തുകളിലുള്ള വിദഅത്തുകളുണ്ട്, ഈ രൂപത്തിലൊക്കെ വിദഅത്തുകളുണ്ട്. ഒരു തരത്തിലുള്ള വിദഅത്തുകളും നിങ്ങൾ പിന്നെ ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, ഞങ്ങൾ കൊണ്ടുവന്ന ആ മാർഗം അത് റസൂലുള്ളാഹിന്റെ മാർഗമാണ്, അത് തന്നെ നിങ്ങൾക്ക് മതിയായിട്ടുള്ള മാർഗമാണ് എന്നുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ ഇന്ന് വിദഅത്തുകള് സർവ്വവ്യാപി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം നമ്മൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. സൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ ഇതിനെ താക്കീത് ചെയ്തു, സഹാബത്ത് താക്കീത് ചെയ്തു, താബിഈങ്ങൾ താക്കീത് ചെയ്തു, സലഫുകളൊക്കെയും താക്കീത് ചെയ്തു. നമ്മൾ എത്ര നല്ലൊരു കാര്യമാണെങ്കിലും അത് എന്താകട്ടെ, ദിക്റോ ദുആയ സ്വലാത്തോ എന്തോ ആകട്ടെ, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ പ്രത്യേകിച്ചും ഇത് റബീഉൽ അവൽ മാസമാണ്, വർഷത്തിൽ ഒരു പ്രത്യേകമായ ഒരു രീതിയിൽ ആഘോഷങ്ങള് മദ്ഹുകള് എന്നൊക്കെ പേരിൽ, ഭക്ഷണം കൊടുക്കുക എന്നുള്ള പേരിൽ, ദിക്റി എന്നുള്ള പേരിൽ, ഹലക്കകൾ എന്നുള്ള പേരിൽ എന്തൊക്കെയാണ് ഇന്ന് മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്താണ്, പിന്നെ ദിക്റല്ലേ ദുആല്ലേ എന്നുള്ള പേര് പറഞ്ഞിട്ടാണ് ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ അടിസ്ഥാനം എന്താണ്? ഷറഈൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഖുർആനിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഖുർആനിൽ അത് വന്നിട്ടുണ്ടോ? ഹദീസിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? അപ്പോ പ്രമാണങ്ങളിൽ അത് വന്നിട്ടുണ്ടോ എങ്കിൽ നമുക്കത് ചെയ്യാം. പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്ത ഒരു കാര്യവും നല്ലതല്ലേ എന്നുള്ള പേരില് ചെയ്യാനുള്ള അനുവാദം നമുക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ രണ്ട് കല്ലുകൾ എടുത്തു, എന്നിട്ട് ആ രണ്ട് കല്ലുകൾ പരസ്പരം ചേർത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ആളുകളോട് ചോദിച്ചു, ഹൽ തറവുനമാ ബൈന ഹാദിൻ ഹജറൈൻ മിനന്നൂർ, ഈ രണ്ട് കല്ലുകൾക്കിടയിലൂടെ വല്ല വെളിച്ചവും നിങ്ങൾ കാണുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. രണ്ട് കല്ലുകൾ എടുത്തിട്ട് ആ രണ്ട് കല്ലുകൾ പരസ്പരം ചേർത്ത് വെച്ചു, ഒരു കല്ലിന്റെ മേലെ മറ്റേ കല്ല് വെച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ രണ്ട് കല്ലിനിടയിൽ വല്ല വെളിച്ചവും കാണുന്നുണ്ടോ? അവര് പറഞ്ഞു, അബാ അബ്ദില്ല മാനറ ബൈനഹുമാ മിനന്നൂരി ഇല്ലാ ഖലീല, ആ രണ്ട് കല്ലിന്റെ ഇടയിൽ വളരെ കുറച്ച് മാത്രം ഒരു പ്രകാശം, വളരെ ചെറിയൊരു വെളിച്ചം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലതൽഹറന്നൽ ബിദഉ ഹത്താ ലാ യുറാ മിനൽ ഹഖ്ഖി ഇല്ലാ ഖദറു മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനന്നൂർ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കണമെന്ന്, വിദഅത്തുകൾ വ്യാപിക്കും, വിദഅത്തുകൾ പ്രകടമാകും. ഏതുവരെ എന്ന് ചോദിച്ചാൽ മൊത്തത്തില് വിദഅത്തുകളായിരിക്കും. ഈ രണ്ട് കല്ലിനിടയിൽ എത്രത്തോളം വെളിച്ചം കാണുന്നുണ്ടോ അത്ര കുറച്ച് മാത്രമായിരിക്കും ഹക്ക് ഉണ്ടാകുക, അത്ര കുറച്ച് മാത്രമേ സുന്നത്ത് ഉണ്ടാവുള്ളൂ. അതല്ലാത്തടത്തൊക്കെ എന്തായിരിക്കും? വിദഅത്തുകളായിരിക്കും. ഈ രണ്ട് കല്ലിനിടയിൽ നിങ്ങൾ എത്രത്തോളം എത്ര കുറച്ച് വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ അത്ര കുറച്ച് മാത്രമായിരിക്കും ഹക്ക് ഉണ്ടാകുക, ബാക്കിയൊക്കെ വിദഅത്തുകളായിരിക്കും. വല്ലാഹി ലതഫ്ഷുവന്നൽ ബിദഉ ഹത്താ ഇദാ തുരിക മിൻ ഹാശൈഗുൻ ഖാലു തുരികത്തി സുന്ന. അങ്ങനെ എന്താണ്, ഈ വിദഅത്തുകൾ സർവ്വവ്യാപിയാകും. ആ വിദഅത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ, അതിനെ എതിർത്താൽ അവരെന്ത് പറയും? ഇതാ സുന്നത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജനങ്ങൾ പറയുകയും ചെയ്യും. ഇത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. വിദഅത്തുകൾ സർവ്വവ്യാപിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ വിദഅത്തുകളെ നമ്മൾ എതിർത്താൽ എന്ത് പറയും? ഇതാ സുന്നത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നവർ പറയും. ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം അഹ്ലു സുന്നയുടെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സാഹിബുൽ ബിദ്അതി ലാ യസ്ദാദു ഇജ്തിഹാദൻ സിയാമൻ വസലാമ, നോമ്പും നമസ്കാരവുമായി ബിദ്അത്തുകാരൻ എത്ര തന്നെ നോമ്പും നമസ്കാരം വർദ്ധിപ്പിച്ചാലും ശരി, ഇല്ലസ്ദാദ മിനല്ലാഹി ബുഅദ, അവൻ അല്ലാഹുവിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകലേക്കും ചെയ്യുക. അപ്പൊ അവൻ ബിദ്അത്താണ് വർദ്ധിപ്പിക്കുന്നത്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ് നോമ്പും പിന്നെ നമസ്കാരവും അത് എത്ര തന്നെ വർദ്ധിപ്പിച്ചാലും ശരി, അവനെന്താ ചെയ്യുക, ഈ ബിദ്അത്തിന്റെ അളവൻ അല്ലാഹുവിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നുകൊണ്ടേയിരിക്കും. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, മഅസിയത്തിനേക്കാൾ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. കാരണം വൽ മഅസിയത്തു യുതാബു മിൻഹ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹ, കാരണം തെറ്റിൽ നിന്ന് തെറ്റ് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യാം, ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഒരു ബിദ്അത്തുകാരൻ എന്ത് ചെയ്യില്ല, ആ ബിദ്അത്തിൽ നിന്ന് അയാള് പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങാൻ സാധ്യതയില്ല. ഇത് വളരെ നല്ല ഇതൊരു സത്യമാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഖൗലി എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യത്തെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, തെറ്റ് ചെയ്യുന്ന ഒരാള് ആ തെറ്റിൽ നിന്ന് തോപ്പ് ചെയ്ത് മടങ്ങാനുള്ള സാധ്യതയെങ്കിലുണ്ട്. ഇപ്പൊ കള്ള് കുടിക്കുന്ന ഒരാൾക്ക് അറിയാം ആ കള്ള് കുടിക്കുന്നത് ഹറാമാണ്, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഒരാൾ കള്ള് കുടിക്കുന്നത്. വ്യഭിചരിക്കുന്ന ഒരാൾക്കറിയാതെ ഞാൻ ചെയ്യുന്നത് ഹറാമാണ്, ഗുരുതരമായ തെറ്റാണ്, ഇത് നിഷിദ്ധമാണ്, എനിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് വിചരിക്കുന്ന ഒരാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാള് അതിൽ നിന്ന് തോപ്പ് ചെയ്ത് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനം ആഘോഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളതിൽ നിന്ന് തോപ്പ് ചെയ്യോ? അയാളത് പുണ്യം കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ ചില പ്രത്യേകമായ നോമ്പ് നോൽക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ പ്രത്യേകമായി നിസ്കരിക്കുന്ന ആളുകൾ, അത് തെറ്റാണെന്ന് കരുതിയിട്ടാണ് അവർ ചെയ്യുന്നത്. അത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടും, വളരെ ശ്രേഷ്ഠമായ വിഭാഗത്ത്. മാത്രമല്ല ഒരു സുന്നത്ത് നോമ്പ് നോൽക്കാത്ത ആളുകൾ എന്ത് ചെയ്യും അന്ന്? പിന്നെ ചില പ്രത്യേകമായ ദിവസങ്ങളിൽ അന്ന് നോമ്പ് നോൽക്കും. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്ത് ഒരു സിനെ ഒരു സുന്നത്തും ജീവിതത്തിൽ ഇല്ലാത്ത ആളെന്ത് ചെയ്യും? വർഷത്തിൽ ഒരിക്കൽ റബീഉൽ അവ്വൽ മാസത്തിൽ പിന്നെ മൗലീദ് വയ്ക്കും, അന്ന് ആ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കും. ഒരു സുന്നത്തും ജീവിതത്തിൽ ഇല്ലാത്ത ഒരാളും ഈ ഒരു വർഷത്തിൽ ആ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായിട്ട് ഇത് ചെയ്യും. അയാൾ എങ്ങനെ അതിന് തൗബ ചെയ്യും? ആ ബിദഅത്തിൽ നിന്ന് എങ്ങനെ അയാൾ തൗബ ചെയ്തിട്ട് മടങ്ങും? കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ്, അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇബ്ലീസിന് ഇഷ്ടാരാണ്? ബിദഅത്ത് ചെയ്യുന്ന ആളെയാണ്, മഅസിയത്ത് ചെയ്യുന്ന ആളെയല്ല. കാരണം മഅസിയത്ത് ചെയ്യുന്നവൻ ഏത് സമയത്തും അയാൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, ആ പിന്നെ അയാൾ ചെയ്യുന്ന പിന്നെ ആ മഅസിയത്തിൽ നിന്ന് അയാള് തൗബ ചെയ്തുകൊണ്ട് അയാൾ മടങ്ങിപ്പോരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. അപ്പൊ എത്രത്തോളം ഗൗരവമുള്ള ഒരു സംഗതിയാണ് ബിദ്അത്ത് എന്നുള്ളത് മനസ്സിലാക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു അമല് ആരെങ്കിലും ചെയ്താൽ അത് അവനിലേക്ക് തന്നെ അത് തള്ളപ്പെടും. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ മൻ അഹ്ദസ ഫി അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനില്ലാത്തൊരു പുതിയ കാര്യം ആരെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയാൽ, എന്നിട്ട് ആ വിഭാഗത്ത് ചെയ്താൽ, ആ കാര്യം ചെയ്താൽ, അത് ഏത് കാര്യമാകട്ടെ, അത് തള്ളപ്പെടുന്നതാണ് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഹൗദുൽ കൗസറിൽ നിന്ന് ആ വെള്ളം പോലും തടയപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ബിദ്അത്ത് എന്നുള്ളത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, സുന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക, ബിദ്അത്തുകൾ എതിർക്കുക, പഠിക്കുക, കാര്യം സുന്നത്താണോ അതല്ല ബിദ്അത്താണോ എന്നുള്ളത് മനസ്സിലാക്കുക, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അമല് ചെയ്യുക, അതാണ് ഏറ്റവും സ്വഹീഹായിട്ടുള്ള മാർഗം, ഏറ്റവും നല്ല രീതി അതാണ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനും അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം